نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അവൻ്റെ വിധി നിർദ്ദേശങ്ങളെ സൂക്ഷ്മതയോടെ അനുസരിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. റബീഉൽ അവ്വൽ മാസം പിറന്നിരിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസം പിറക്കുമ്പോൾ പൊതുവെ പല വിധത്തിലുള്ള പരിപാടികളും ബഹളങ്ങളും നമ്മുടെ സമുദായത്തിൽ ആരംഭിക്കുക പതിവാണ്. പ്രവാചകരോടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഒരാവർത്തിത ചടങ്ങായി രംഗത്ത് വരുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഇങ്ങനെ പ്രവാചക സ്നേഹത്തിനായി റബീഉൽ അവ്വലിനെ കാത്തിരിക്കുകയും റബീഉൽ അവ്വൽ ആ സ്നേഹം തീർന്നില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത മാസത്തിലും ആ സ്നേഹം കുറച്ച് നിലനിർത്തുകയും പിന്നീടങ്ങ് വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ആളുകൾക്കിടയിൽ കണ്ടുവരാറുണ്ട്. സഹോദരന്മാരെ, ഈ ആണ്ടറുതി എന്ന് പറയുന്ന വാർഷിക സ്നേഹത്തിന് ഉപരിയായി ആരാണ് പ്രവാചകൻ? അദ്ദേഹം എന്റെ നിത്യ ജീവിതത്തിൽ ഓരോ ദിനരാത്രങ്ങളിലും എന്നിലുണ്ടാക്കേണ്ട സ്വാധീനം എന്താണ്? ഈ മനുഷ്യ സമുദായത്തിന് പ്രവാചകൻ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്താണ്? എന്റെ വിശ്വാസ കർമ്മങ്ങളുമായി അദ്ദേഹത്തിന്റെ ചരിത്രം എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു? ഇതാണ് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്. ഇത് പ്രത്യേകമായ ഒരു മാസവുമായോ ഒരു പ്രത്യേകമായ സീസണുമായോ ഒരു പ്രത്യേകമായ കാലപരിധിയുമായോ ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് രണ്ടും പറയാതെ, ഇത് രണ്ടും അംഗീകരിക്കാതെ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകുകയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അംഗീകരിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും മനോമുഖരത്തിൽ ഉണ്ടാകേണ്ട, എല്ലാ സമയങ്ങളിലും സജീവമായി അവൻ നിലനിർത്തേണ്ട, വിചാര വികാരങ്ങളിൽ അവൻ കൊണ്ടു നടക്കേണ്ട ഒരു ഭാവമാണ് പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം തന്റെ പിതാവിനേക്കാളും മാതാവിനേക്കാളും ലോകത്തുള്ള സകല വസ്തുക്കളെക്കാളും തനിക്ക് പ്രിയപ്പെട്ട മുഴുവനേക്കാളും ഏറ്റവും വലിയ സ്നേഹമായിരിക്കണം പടച്ചവൻ കഴിഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലി മുബീൻ. സൂറത്തുൽ ജുമഅ അതിന് രണ്ടാമത്തെ വചനമാണിത്. എഴുതുവാനും വായിക്കുവാനും മഹാഭൂരിപക്ഷം ആളുകൾക്കും വിവരമില്ലാതിരുന്ന ഒരു സമൂഹം, ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് ആ സമൂഹത്തിൽ എഴുതാനും വായിക്കാനും അറിയുന്നവരുണ്ടായിരുന്നു എന്നല്ലാതെ എല്ലാവരും നിരക്ഷരരെന്നല്ല അതിനർത്ഥം. ഒരു സമൂഹത്തിന്റെ ഒട്ടുമിക്ക ആളുകളെയും പരിശോധിച്ചാൽ അവർ എഴുത്തും വായനയും അറിയാത്തവരാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർക്ക് അറിയാവുന്നവരാണ് ദൂതനായി നിശ്ചയിച്ചത് അല്ലാഹുവാണ്. എന്താണ് ആ റസൂലിന്റെ ഡ്യൂട്ടി? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹു അദ്ദേഹത്തിന്റെ വഹിയായി അറിയിക്കുന്ന ദിവ്യവചനങ്ങൾ ആളുകൾക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കുക. വയുസക്കീഹിം, വിശ്വാസത്തിലും കർമ്മത്തിലും ഒരുപാട് അബദ്ധങ്ങൾ തകരാറുകൾ വന്ന സമൂഹമാണ്, അതിൽ നിന്ന് അവരെ ശുദ്ധീകരിച്ചെടുക്കുക, ആ തകരാറുകളിൽ നിന്ന് അവരെ പരിശുദ്ധമാക്കുക. വയുഅല്ലിമുഹുമുൽ കിതാബ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ അവരെ പഠിപ്പിക്കുക. വൽ ഹിക്മ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് പഠിപ്പിക്കുക, അതാണ് ഹിക്മ എന്ന് പറഞ്ഞാൽ. وَإِنْ كَانُوا مِنْ قَبْلُ لَفِي ضَلَالٍ مُبِينٍ. ഈ ജ്ഞാനവും ഈ അധ്യാപനവും ഈ പ്രവാചകരുടെ വ്യക്തമായ മാർഗദർശനവും അവർക്ക് ലഭിക്കുന്നതുവരെ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. എന്തിനാണ് ആരാധിക്കേണ്ടത്? കണ്ണിനെ, കണ്ണിൽ കണ്ടതിനെയൊക്കെ അവർ വിളിച്ചു പ്രാർത്ഥിക്കും, കണ്ണിൽ കണ്ടതിനെയോടൊക്കെ അവർ ആരാധിക്കും, ആഗ്രഹങ്ങൾ പറയും. എല്ലായിടത്തും വിഗ്രഹങ്ങൾ, അവരുടെ ഓരോ വീടുകളിലും വിഗ്രഹങ്ങൾ, അവരുടെ ഓരോ ഗോത്രങ്ങളിലും സനം വിഗ്രഹങ്ങൾ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി കെട്ടി ഉയർത്തപ്പെട്ട കഅബാലയത്തിൽ തന്നെ 360 വിഗ്രഹങ്ങൾ, അതിൽ പ്രവാചകരുടെ രൂപത്തിലുണ്ടാക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും രൂപത്തിൽ കൊത്തി ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങൾ വരെ കഅബാലയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അതിനെ ആരാധിക്കുകയും അവക്ക് മുമ്പിൽ വചനമർപ്പിക്കുകയും അറവ് നടത്തുകയും ചെയ്യുന്ന ജനങ്ങൾ. അത് വിഡ്ഢിത്തമാണ്. നിങ്ങൾ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയിട്ടുള്ള ഈ വിഗ്രഹങ്ങൾക്ക് വചനമിരിക്കലും അവയോട് നിങ്ങൾ പ്രാർത്ഥിക്കലും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല, ആ പ്രാർത്ഥനയ്ക്ക് അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഖിയാമ നാൾ വരെയും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് പടച്ചവനോട് മാത്രമാണ് പ്രാർത്ഥന, അത് നബിമാരോട് പാടില്ല, വിശുദ്ധജനങ്ങളോട് പാടില്ല, പുണ്യവാളന്മാരോട് പാടില്ല, ഔലിയാക്കന്മാരോട് പാടില്ല, പടച്ചവനോട് മാത്രമാണ് പ്രാർത്ഥന. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിലെ ഏറ്റവും പ്രധാനമായ സന്ദേശം. അപ്പൊ ഇതിൽ നിന്നാണ് അവർ തസ്കിയത്ത് കൊടുക്കേണ്ടത്. വികലമായ വിശ്വാസം, താളം തെറ്റിയ വിശ്വാസം, വിഡ്ഢിത്തം നിറഞ്ഞ വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്ന് പടച്ചവനാണ് ആരാധ്യൻ. ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. എന്റെ ഇബാദത്തുകളും എന്റെ പ്രാർത്ഥനകളും എന്റെ എല്ലാ തവക്കലും ആ പടച്ചവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. അങ്ങനെ ഒമാ അർസല്ലാഹ ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ, ലോകത്തിന്റെ റഹ്മത്തായിട്ടാണ് താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതിലേറ്റവും സുപ്രധാനമായ ആ റഹ്മത്ത് പ്രവാചകനെ കൊണ്ട് മനുഷ്യ സംശയത്തിന് കിട്ടിയിട്ടുള്ള റഹ്മത്ത് തൗഹീദിന്റെ റഹ്മത്താണ്. തൗഹീദിന്റെ റഹ്മത്താണ്. ഏകനായ ഇലാഹിനോട് മാത്രമാണ് പ്രാർത്ഥന. വേറെ ഒരു ശക്തികളോടും ദുആ ചെയ്യാൻ പാടില്ല, ഒരു ശക്തികളെയും പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു ശക്തികളും തനിക്ക് മറഞ്ഞ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി തനിക്ക് രക്ഷയോ ശിക്ഷയോ നൽകുവാനുള്ള ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ, ആ വിശ്വാസത്തോടുകൂടി ഏതെങ്കിലും ഒരു ശക്തിയെ നമ്മൾ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചോദിക്കുകയോ ചെയ്താൽ അത് ബഹുദൈവാരാധനയായി മാറും, അത് ശിർക്കായിട്ട് മാറും. അതിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ രക്ഷിച്ചത്. അപ്പോൾ വിശ്വാസത്തിലുള്ള, അഖീദയിലുള്ള ആ
അവരെ ശുദ്ധീകരിച്ചെടുത്ത ഒരു മഹാസേവനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് ഇബാദത്തുകളിൽ എല്ലാ മതവിഭാഗങ്ങളെയും നിങ്ങൾ പരിശോധിച്ചാൽ ലോകത്ത് പല മതങ്ങളുമുണ്ട്, പല മതങ്ങളുടെയും ആചാരങ്ങളും ആരാധനാ മുറകളും നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നുണ്ട്. ചിലതിനെല്ലാം നമ്മൾ സാക്ഷികളാണ്. നമ്മുടെ ഇടവും മലവും പല രൂപത്തിലുള്ള അമ്പലങ്ങളും അതുപോലെ തന്നെ മഠങ്ങളും ആരാധനാലയങ്ങളും നിലനിൽക്കുമ്പോൾ ഓരോ ആരാധനാലയങ്ങളിലും മഠങ്ങളിലും ആരാധനാ സ്ഥലങ്ങളിലും നടന്നു വരുന്ന പ്രാർത്ഥനകളും മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ മുഖമുദ്ര അത് ഉമ്മത്തും വസത്താണ്. ഉമ്മത്തും വസത്താണ്, ഒരു മധ്യമ സമുദായമാണ്. ആരാധനാ മുറകളിലും കർമ്മങ്ങളിലും അതിൽ യാതൊരു വിധത്തിലുള്ള അതിരുകവിച്ചിലും അതിലില്ല. ഒക്കെ മിതമായ കാര്യങ്ങളാണ്. ഒമാ ജാല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, അള്ളാഹു നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഈ മതത്തിൽ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. ദേഹപീഠനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ശയന പ്രദക്ഷിണം നടത്തുന്ന ആളുകളുണ്ട്, കിടന്നുകൊണ്ട് ഉരുണ്ട് അമ്പലങ്ങളെ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ മൂർച്ചേറിയ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുറിവേകി രക്തമൊലിപ്പിച്ച് ദൈവത്തെ സംതൃപ്തിപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വന്തം സന്താനങ്ങളെ ബലികൊടുത്തുകൊണ്ട് ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇതേ പ്രകാരം പല രൂപത്തിലുള്ള പീഡനങ്ങളിലൂടെ ദണ്ഡനങ്ങളിലൂടെ അവരുടെ മതവിശ്വാസങ്ങളെ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തുകൊണ്ട് പോകുന്ന സമുദായങ്ങൾക്കിടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ, അനുഷ്ഠിക്കാൻ കഴിയുന്ന, മനുഷ്യന് കൊണ്ടു നടക്കാൻ പറ്റുന്ന ലളിതമായ, മനുഷ്യന് ഏറ്റവും ഹൃദ്യമായ ഒരു മത ആചാര നടപടിക്രമങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ആ കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നി, ഒരിക്കൽ നബി വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിയുടെ കൂടെ ഇരിക്കുന്നത് കണ്ടു. ആരാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അപ്പൊ തദ്കുറുവിൻ സലാതിഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവർ നമസ്കരിക്കുന്ന നമസ്കാരത്തെ പറ്റി വർണ്ണിച്ചു പറയുകയാണ്. അതിന്റെ ദൈർഘ്യവും അതിലെ അവർ കാണിക്കുന്ന അമിതമായ ശ്രദ്ധയും ശുഷ്കാന്തിയും ആ നമസ്കാരത്തിന്റെ ഗുണഗണങ്ങളും ഒക്കെ വർണ്ണിച്ചു പറയുകയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ് നിർത്ത്, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന ഇബാദത്തുകൾ നിങ്ങൾ നിർവഹിക്കലാണ് ഇഷ്ടം, നിങ്ങൾക്ക് നിത്യവും കൊണ്ടു നടക്കാൻ പറ്റുന്ന ആരാധനയാണ് ഇഷ്ടം. ഒരു ദിവസം ചെയ്യുകയും പല ദിവസങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുന്ന ആരാധനയേക്കാൾ നിങ്ങൾക്ക് നിത്യവും ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആരാധനയാണ് ഇഷ്ടം. ഇപ്രകാരം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹ വഇന്ദ ഹംറാ, ഒരു സ്ത്രീ തന്റെ കൂടെ ഇരിക്കുന്ന അവരവസരത്തിൽ അവരെ കണ്ടുകൊണ്ട് നബി വീട്ടിലേക്ക് വന്നു. മൻ ഹാദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണത്? കാലത്ത് ഹാദിഹി ഫുലാനത്തും തദ്കൂ മിൻ സലാതിഹ, അവരവരുടെ ആരാധനയെ കുറിച്ച് പ്രത്യേകിച്ച് നമസ്കാരത്തെ കുറിച്ച് അവർ വിവരിച്ചു തരികയാണ്. ഞാനത് കേൾക്കുകയാണ് കൗതുകത്തോടെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ് അലൈക്കും ബിമാ തുതീഖൂന, നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ആരാധന, അഥവാ നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്ന വിധത്തിൽ എളുപ്പമുള്ള രൂപത്തിൽ അല്ലാഹുവും റസൂലും എന്താണോ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകിയത് അതാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. തമല്ലു, നിങ്ങൾക്ക് മടുപ്പ് വരുന്നതുവരെ അല്ലാഹുവിന് മടുപ്പ് വരികയില്ല. നിങ്ങൾക്ക് അമിതമായി നിങ്ങളോട് നിർദ്ദേശിക്കാത്തതിന്റെ അപ്പുറം ഒരു അമിതമായ ആവേശത്തോടുകൂടി മതാനുഷ്ഠാനങ്ങൾ നിങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളത് ചെയ്യും, പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങളത് ഒഴിവാക്കും. അപ്പൊ അല്ലാഹുവിന് മടുപ്പ് വരികയില്ല നിങ്ങൾക്ക് മടുപ്പ് വരുന്നതുവരെ. വകാന അഹബ്ബുദ്ദീനി ഇലൈഹി മാ ദാവമ അലൈഹി സാഹിബുഹു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്ന് പറയുന്നത് ആ മതം അനുഷ്ഠിക്കുന്ന ആൾ നിത്യവും കൊണ്ടു നടക്കുന്ന നിത്യവും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ഒരു മതാനുഷ്ഠാനം നിർവഹിക്കുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്, അഥവാ നമുക്കത് നിത്യവും ചെയ്തു പോകാൻ പറ്റുമോ എന്ന്. സാമൂഹികമായി തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മാതൃകാപരമായ കാര്യമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. തന്റെ ഭാര്യമാരോടും തന്റെ കുടുംബത്തോടും തന്റെ മക്കളോടും തന്റെ പേരക്കുട്ടികളോടും തന്റെ സഹചരന്മാരോടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അനുവർത്തിച്ചു, ആ പെരുമാറ്റം എങ്ങനെയായിരുന്നു, ആ ഇടപാടുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ പറഞ്ഞു, അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാര്യമാരോട് ഗുണകാംക്ഷയുള്ള ഭർത്താക്കന്മാരായി തീരണം, സ്ത്രീകളോട് പ്രത്യേകിച്ച്. കാരണം ആ സ്ത്രീകൾ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്. ഓരോ ഭർത്താവിന്റെ നേരെയും ഏൽപ്പിക്കപ്പെട്ട ഒരു അമാനത്താണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുക്കും ഈമാനൻ അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർത്തിയായ ആളുകൾ ആരാണ്? നല്ല സ്വഭാവമുള്ള ആളുകളാണ്. വഖിയാറുക്കും ഖിയാറുക്കു ലിനിസാഇഹി, നിങ്ങളിൽ വെച്ച് ഉത്തമന്മാരായ പുരുഷന്മാർ, ആണത്വമുള്ളവർ നമ്മൾ പറയാ സാധാരണ പറയാറില്ലേ, നിങ്ങളിൽ വെച്ച് യഥാർത്ഥ ആണുങ്ങൾ ആരാണ്? ഖിയാറുക്കും ലിനിസാഇഹി, അവിടെ ഭാര്യമാരോട് നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന പുരുഷന്മാരാണ് നല്ല പുരുഷന്മാർ. അല്ലാതെ അങ്ങാടിയിൽ വമ്പത്തരം കാണിക്കുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ പേടിപ്പിക്കുന്നവരും അല്ല യഥാർത്ഥത്തിൽ. നേരമറിച്ച് തന്റെ കൂടെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ പിതാവോ അവന്റെ വലിയോ ഭാര്യയായി നമ്മളെ കൂട്ടിയേൽപ്പിച്ചു തന്നാൽ ആ പെണ്ണിനെ സംരക്ഷിക്കുന്നത്, നിങ്ങൾ അവൾക്ക് ആഹാരം കൊടുക്കുന്നതും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ബദ്ധശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഈമാനുള്ളത് നിങ്ങളിൽ നല്ല സ്വഭാവമുള്ള ആളുകൾക്കാണ്, പൂർണ്ണമായ ഈമാനുള്ളത്. അതേപ്രകാരം തന്നെ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല പുരുഷന്മാർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി അടുത്തു കൂടെ നടന്നുപോയപ്പോൾ ആ പേരക്കുട്ടിയെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചു. ഹസൻ ഇബ്നു അലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കുട്ടി. അപ്പോൾ ആ സദസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആര്? അഖ്റബ് ഇബ്നു ഹാബിസ് അത്തമീമി, തമീം ഗോത്രക്കാരനായ അഖ്റബ് ഇബ്നു ഹാബിസ് എന്ന സഹോദരൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഖ്റബ് ഇബ്നു ഹാബിസ് ചോദിച്ചു, അതുഖബ്ബിലൂന ഔലാദക്കും, ഇതെന്തൊരു വിചിത്രമായ കാഴ്ചയാണ്, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ എന്ന് ആ സഹോദരൻ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടുകൂടി പറഞ്ഞു, മൻ ലാ ഇർഹം ലാ യുർഹം, കാരുണ്യം അങ്ങോട്ട് കൊടുക്കാത്തവന് ഇങ്ങോട്ട് കാരുണ്യം ലഭിക്കുകയില്ല. കാരുണ്യം അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ഇവൻ ആവശ്യമുള്ള സന്ദർഭത്തിൽ മറ്റുള്ളവരുടെ കാരുണ്യം ലഭിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചതായി വേറെ റിവായത്തിൽ കാണാം, അള്ളാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ പകരം അവിടെ നിന്ന് പ്രതിഷ്ഠിക്കാൻ ഞാൻ ആളല്ല, എനിക്ക് നിങ്ങളെ കഴിവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേ പ്രകാരം തന്നെ ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഘൂകരിച്ചിരുന്നു, അതിന് ദൈർഘ്യം കുറച്ചിരുന്നു, പെട്ടെന്ന് അത് നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. അയൽപക്കക്കാരോട് സ്വന്തം അടുത്ത് താമസിക്കുന്നവരോട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അയൽക്കാരിൽ എനിക്ക് ഏറ്റവും കടപ്പെട്ട അയൽക്കാരി ആരാണ്? എന്റെ അയൽപക്കത്ത് താമസിക്കുന്നവരിൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനമോ എന്തെങ്കിലും ഒരു ഗുണമോ എന്തെങ്കിലും ഒരു ഹദിയ, ഹദിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സാധനം, ഇതിൽ എന്റെ അയൽവാസികളിൽ എന്റെ ഹദിയയ്ക്ക് ഏറ്റവും അർഹതപ്പെട്ട ആളാണ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബുഹും ബാബൻ, നിന്റെ വാതിലിനോട് ഏറ്റവും അടുത്തുള്ള അയൽവാസി ആരാണ്, അഥവാ ദൂരത്തിൽ നിന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അയൽവാസി ആരാണ്, അവർക്കാണ് നീ കൊടുക്കേണ്ടത്. കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, പക്ഷേ ഒന്നേ ഉള്ളൂ, അത് ആർക്കാ കൊടുക്കേണ്ടത്? ഏറ്റവും അടുത്തുള്ള അയൽവാസിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപ്രകാരം തന്നെ തർബിയത്തുൽ ബനാത്ത്, സാധാരണ നിലക്ക് പെൺകുട്ടികളുടെ സംരക്ഷണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. പെൺകുട്ടികളുള്ള ആളുകൾ, പെൺകുട്ടികൾ നമ്മുടെ പ്രത്യേക ശ്രദ്ധ അറിയിക്കുന്നവരാണ്. ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല, ആൺകുട്ടികളെയും ശ്രദ്ധിക്കണം, പെൺകുട്ടികളെയും ശ്രദ്ധിക്കണം, പക്ഷേ പെൺകുട്ടികളെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരുടെ സ്വഭാവ രൂപീകരണം, അവരുടെ ആ അന്തസ്സുള്ള ആ നാണത്തോടുകൂടിയുള്ള ആ ഇസ്ലാമിക മര്യാദകൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം, അത് വേറെ വലിയ ഒരു കുടുംബത്തിന്റെ അത്താണിയായി, ഒരു വലിയ സമൂഹത്തിന്റെ അത്താണിയായി നാളെ മാറുന്ന പെൺകുട്ടികൾ, അവർക്ക് സ്വഭാവത്തിലും മതത്തിലും നിഷ്ഠകളിലും പെരുമാറ്റങ്ങളിലും ഒരു വ്യക്തമായ ദിശാബോധമുണ്ടാക്കുവാൻ ആ പെൺകുട്ടികളെ വളർത്തുന്നവർ ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ഉബ്തുലിയ മിനൽ ബനാത്ത് ബിശൈഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ആരെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, അഥവാ പെൺകുട്ടികളെ വളർത്താൻ ആർക്കെങ്കിലും അവസരമുണ്ടായാലെന്നതിന് അർത്ഥം സ്വന്തമായി തന്റെ കുട്ടികളാകട്ടെ, തന്റെ പെങ്ങളെ മക്കളാകട്ടെ, തന്റെ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മക്കളാകട്ടെ, അങ്ങനെ പല രൂപത്തിലും നമ്മുടെ കീഴിൽ പെൺകുട്ടികളുണ്ടാവും. ജ്യേഷ്ഠം മരിച്ചാൽ ചിലപ്പോൾ ജ്യേഷ്ഠന്മാരുടെ കുട്ടികളെ നമ്മളാണ് പരിശോധിക്കാല്, നമ്മളാണ് വളർത്തിക്കൊണ്ടുവരിക, നമ്മളാണ് പരിരക്ഷിക്കുക. അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളെ വളർത്താൻ ആർക്കെങ്കിലും ആ പരീക്ഷണത്തിന് വിധേയമായാൽ കുന്നലഹു സത്രമിനൻ നാർ, ആ പെൺകുട്ടികളെ നല്ല നിലക്ക് വളർത്തിയതിന്റെ പേരിൽ ഈ പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ്, പിതാവ് എന്ന് പറയാം അല്ലെങ്കിൽ രക്ഷിതാവ്, ആ പെൺകുട്ടികളെ വളർത്തുന്നവൻ ആ കാരണത്താൽ തന്നെ നരകത്തിൽ നിന്ന് ആ പെൺകുട്ടികൾ അവനൊരു മറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്ര കാരുണ്യത്തോടുകൂടി, അത്ര സ്നേഹത്തോടുകൂടി, അത്ര ദീനേ ചിട്ടയോടുകൂടി പെൺകുട്ടികളെ വളർത്തേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും അവരെ നല്ല നിലക്ക് വളർത്തുകയും ചെയ്താൽ ആ പെൺകുട്ടികൾ മാത്രം മതി നരകത്തിലിരുന്ന് അവന് രക്ഷയായി തീരാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഭാവത്തിന്റെ കാര്യത്തിൽ നബി എല്ലാവരെക്കാളും മുന്നിലാണ്. നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ദാനധർമ്മങ്ങളുടെ കാര്യത്തിലോ അതിലും ഏറ്റവും മുൻപന്തിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കരീമുൻ ഇദാ മാ ജിഇത ലിൽ ഖൈരി താലിബ ഹബാക ബിമാ തഹ്വി അലൈഹി അനാമിലുഹു. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നീ എത്തിയാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്തും നൽകിക്കൊണ്ട് നിനക്ക് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദാനം ചെയ്യുന്നവനായി കാണാൻ സാധിക്കും. വലൗലം യകുൻ ഫീ കഫ്ഹി ഗൈറ റൂഹിഹി ലജാദാ ബിഹാഫൻ ലിത്തഖില്ലാഹ സാഇലുഹു. ഒന്നും കയ്യിലില്ല ജീവനല്ലാതെ എന്ന ഒരു അവസരം വരുമ്പോൾ ജീവൻ നൽകിക്കൊണ്ടെങ്കിലും ധർമ്മം കൊടുക്കുന്നവൻ എന്ന മാന്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തും. അതുകൊണ്ട് ചോദിക്കുന്നവൻ സൂക്ഷിക്കട്ടെ എന്നാണ് കവി പറയുന്നത്. ജീവനല്ലാതെ വേറെ ഒന്നും നബിയുടെ കയ്യിലില്ല. അപ്പോഴാണെങ്കിൽ ആ ജീവൻ എടുത്തിട്ടെങ്കിലും അത് ഒരു ആലങ്കാരികമായ അല്ലെങ്കിൽ ഒരു എക്സാജിനേഷൻ ഒന്ന് വലുതാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഔദാര്യശീലത്തെ ഒരു വർണ്ണിച്ചു പറയലാണെങ്കിലും അതിലൊരു വസ്തുതയുണ്ട്. എന്തും ചോദിച്ചു വരുന്നവനെ നബി തടഞ്ഞിരുന്നില്ല, ചോദിച്ചു വരുന്നവന് കൊടുക്കാതിരുന്നിട്ടില്ല. എന്തും ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ പിന്നീട് തരാമെന്ന് വാഗ്ദാനമെങ്കിലും ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിൽ നബിയുടെ സ്വഭാവങ്ങൾ, വിശ്വാസപരമായി നബി ഉണ്ടാക്കിയെടുത്ത പരിശുദ്ധി, കർമ്മപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഒട്ടനേകം വിശദീകരിക്കുവാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അതിലാണ് നമുക്ക് മാതൃക, അതാണ് നമുക്ക് പാഠം, അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാതെ റബീഉൽ മാസത്തിൽ നാം തോരണം നോക്കുകയും റബീഉൽ മാസത്തിൽ നമ്മൾ മാലയിടുകയും റബീഉൽ മാസത്തിൽ പെയിന്റ് അടിക്കുകയും റബീഉൽ മാസത്തിൽ ഓട്ടോറിക്ഷ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു സ്നേഹമല്ല പ്രവാചകനോടുള്ള സ്നേഹം എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه اجمعين اما بعد ايها الاخوان المسلمون صلوا على تقوى الله സഹോദരന്മാരെ ഒന്നുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഓർത്തുകയാണ്. സഹോദരന്മാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം കൊണ്ടാടുന്ന ചടങ്ങാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് തന്നെ വലിയ വിവാദങ്ങളുള്ളതാണ്. കാരണം ഡിസംബർ 25 ഒരിക്കലും ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനമല്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഖുറാഫാത്ത്, അങ്ങനെ ഒരു അന്ധവിശ്വാസം ഒരു വലിയ ആചാരമായി ലോകം മുഴുവനും ആഘോഷിച്ച് നടക്കുന്നു. നിങ്ങൾ ചരിത്രത്തിൽ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഒരിക്കലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്ത്, കാരണം ഖുർആന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ ആ ജന്മമൊക്കെ വിശദീകരിക്കുന്നത് എപ്പോഴാണ് അദ്ദേഹം പ്രസവിക്കപ്പെടുന്നത്, ആ പ്രസവിച്ച മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആഹാരം കൊടുക്കുന്നത്, ഈത്തപ്പന കുലുക്കുന്നത്, ഈത്തപ്പന വീഴുന്നത്, എപ്പോഴാണ് ഈത്തപ്പന കായ്ക്കുക, ആ സീസണൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ ഒരു അവസരത്തിൽ ഡിസംബർ 15 ഈസാ നബി ജനിക്കാൻ സാധ്യതയില്ല. പക്ഷെ ജനങ്ങൾ അങ്ങനെയാണ് സങ്കല്പിക്കുന്നത്, ജനങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതൊരു അന്ധവിശ്വാസം. അതേപ്രകാരം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ജന്മദിനം അത് സന്തോഷപൂർവ്വം ആഘോഷിക്കാനും കൊണ്ടാടാനും നോട്ടീസ് അടിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള പല ചടങ്ങുകളും പല കാര്യങ്ങളുമായിട്ട് നടക്കുന്ന സഹോദരന്മാരെ, നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാർത്ഥ മതത്തിൽ പുതുതായി ഉണ്ടായി ചേർന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന സഹാബാക്കളോ ഉത്തമ നൂറ്റാണ്ടിലുള്ള താബിഈങ്ങളോ ഇങ്ങനെ ഒരു ജന്മദിനം ആഘോഷിക്കുവാൻ പറയുകയോ അത് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അത് കട്ടായം, തീർച്ചയായിട്ടും ചരിത്രം അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാത്ത ത്രൂനി കമാ അതറത്തു നിസാ ഈസ ബിനു മറിയം ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു വഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നസാറാക്കൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തി 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 ദൈവത്തിന്റെ പുത്രൻ എന്ന ഒരു വലിയ പദവി നൽകി. അത് അദ്ദേഹം ഇഷ്ടപ്പെടാത്തതാണ്, അദ്ദേഹത്തിന്റെ മാതാവ് ഇഷ്ടപ്പെടാത്തതാണ്, പടച്ചവൻ ഇഷ്ടപ്പെടാത്തതാണ്. അള്ളാഹു ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് പടച്ചവന് കുട്ടികളുണ്ട് എന്ന് പറയല്. കാരണം അള്ളാഹുവിന് കുട്ടികളില്ല, അള്ളാഹുവിന് സഹധർമ്മിണി ഭാര്യയില്ല, അള്ളാഹു ആരുടെയെങ്കിലും ഒരു പിതാവിന്റെ മകനായി ജനിച്ചവനില്ല. അലം യലിദ് വലം യുലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവൻ ഒരു കുട്ടിക്കും സന്താനത്തിന് ജന്മം നൽകിയിട്ടില്ല, ഏതെങ്കിലും ഒരു പിതാവിന്റെ സന്താനമായി ജനിച്ചവനുമല്ല. ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് സത്യവിശ്വാസികളുടെ വിശ്വാസം. അങ്ങനെയാണ്. അങ്ങനെയുള്ള ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അവർ പുകഴ്ത്തി ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തി 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 ആ ദർജയ്ക്ക് എത്തിക്കരുത്. ഇനി അബ്ദുല്ലാഹി റസൂലുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ദൂതനുമാണ്, പടച്ചവൻ എനിക്ക് വഹി നൽകിയിട്ടുണ്ട്, അത് നിങ്ങളെ പഠിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവനാണ്, എന്റെ പണി അതാണ്, എന്റെ പ്രത്യേകത അതാണ്. കുലു, നിങ്ങൾ എന്നെ കുറിച്ച് പറയുക, അബ്ദുല്ലാഹി റസൂലുഹു, എന്നെ കുറിച്ച് പരാമർശിക്കേണ്ടി വരുമ്പോൾ അള്ളാഹിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ പിന്നെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ നല്ല കാലഘട്ടങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഉബൈദിയ്യൂൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരികൾ, അതായത് ഹിജ്റ 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഏതാണ്ട് 420 വർഷത്തിലാണ് ഫാത്തിമിയാക്കൾ എന്ന് പറയും, അവർ യഥാർത്ഥത്തിൽ ഫാത്തിമയുമായി ചേർന്ന് കുടുംബ ബന്ധം അവർക്കില്ല, നേരെ മറിച്ച് അന്നത്തെ കാലത്ത് ജനങ്ങളിൽ വില പോകാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ ഫാത്തിമയിലേക്ക് കുടുംബ ബന്ധം ചേർക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വന്നു. ആ വിഭാഗം ആളുകൾ അന്നത്തെ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുതിയ ആചാരമാണ് മൗലിദാഘോഷം എന്ന് പറയുന്നത്. സഹോദരന്മാരെ, അങ്ങനെ 280 വർഷമാണ് ആകെ അവർ ഭരണത്തിൽ നിന്നത്. അങ്ങനെ അതിനുശേഷം അവരിൽ നിന്ന് പോയ ആചാരം പിന്നീട് ഇർബൽ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ഇർബൽ രാജ്യത്തെ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ പേര് ഇപ്രകാരം അബു സഹീദുൽ കർക്കബരി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ് രണ്ടാമത് മൗലിദാഘോഷം. അതിൽ ധാരാളം കോഴിയും അലീസയും അതുപോലെയുള്ള ഭക്ഷണ ആഹാരങ്ങളും ധാരാളമായി ഉണ്ടാക്കി, ആട്ടിൻതലകളും അതുപോലെ തന്നെ കോഴിയും അതുപോലെ ആഹാര സാധനങ്ങളും വെച്ച് ജനങ്ങളെ, നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവനും അത് ആഹാരമായി വിളമ്പി ഒരു വലിയ ആഘോഷമായി അത് കൊണ്ടുവന്നത്. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവൽ 12 തന്നെയാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ ഈ മരിച്ച ദിവസമാണോ നമ്മൾ ആഘോഷിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ജന്മവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ചടങ്ങോ ആചാരമോ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, അതെപ്പോഴും ആ സ്നേഹം എത്ര നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ്, നമ്മുടെ നടപടിക്രമങ്ങളിലൂടെയാണ്. എത്രമാത്രം മതപരമായ സൂക്ഷ്മത നമ്മൾ കാണിക്കുന്നുവോ അത്രമാത്രം നാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരായി, റസൂലിനെ ഇത്തിബാഅ് ചെയ്യലാണ് റസൂലിനോടുള്ള സ്നേഹം. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ ഇത്തിബാഅ് ചെയ്യണം, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. ഇഷ്ടത്തിന്റെ മാനദണ്ഡം നബി പഠിപ്പിച്ച അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കൃത്യമായി നമസ്കാരം നിർവഹിക്കുക, നോമ്പ് അനുഷ്ഠാനങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിശേഷതകളായി അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുക, അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കുക, സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കുക, അങ്ങനെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ധർമ്മമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹത്തിന് നിദാനം. അതാണ് നമുക്ക് സ്നേഹം സമ്പാദിക്കാനുള്ള മാർഗം, അല്ലാതെ കൊട്ടി ആഘോഷിക്കുന്ന ആചാരങ്ങളോ ആഘോഷമുറകളോ അല്ല. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഇഷ്ടപ്പെടുകയും അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ രണ്ട് സഹോദരന്മാർ അവിടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് നമ്മുടെ അബ്ബാസിയിൽ താമസിക്കുന്ന തുർസു സ്വദേശി സലീം, പെട്ടെന്ന് ഒരു രോഗമായി അദ്ദേഹം മർവാനിയ ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ അൽജാബർ കൊയിലാണ്ടി, ആ കുട്ടിക്ക് കിഡ്നി സംബന്ധമായ അസുഖമാണ്. ഈ രണ്ടുപേർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു അവർക്ക് കാവലേകി പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി കുടുംബത്തോടൊപ്പം വന്നു ചേരാൻ അള്ളാഹു അവർക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നാലകത്ത് ഫാത്തിമ വളാഞ്ചേരി, അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ ഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ, റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ, ഇന്നഹ സാഅത്ത് മുസ്തഖറൻ മുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുറത അയ്നി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين.